2022 മാർച്ച് 13 ഞായർ കേരളകൗമുദിയുടെ വാരാന്ത്യ കൗമുദി. ചന്നം പിന്നം. സതീഷ് ബാബു പയ്യന്നൂർ എഴുതി അവതരിപ്പിക്കുന്ന പ്രതിവാര പംക്തി. മണ്ണും മനുഷ്യരും. കാലം 1985. പത്രപ്രവർത്തന ജോലി മതിയാക്കി കണക്കെഴുത്തിൻ്റെ ലോകത്തിലേക്ക് ഒരൽപ്പം ഖിന്നനായി ഞാൻ ചെന്നെത്തിയത് ആ വർഷം സെപ്റ്റംബർ 20 കാസർഗോഡൻ ഭൂമികയിൽ നിന്ന് തളിപ്പറമ്പിന് കിഴക്കൻ ഭാഗത്തെ ശ്രീകണ്ഠപുരത്തെ മണ്ണിലേക്ക് ഒരു പറിച്ചു നടൽ. വല്ലാത്ത വേദനയായിരുന്നു അത്. ഇഷ്ടമുള്ള ജോലി ഉപേക്ഷിച്ച് ആരാന്റെ പോക്കറ്റിലെ കാശിടുന്ന കർമ്മം. പക്ഷേ വേറെ നിവൃത്തിയിലായിരുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അത്ര വലുതായിരുന്നു. ഒരു നാൾ ക്യാഷ് ക്യാബിനിൽ ഇടപാടുകാർക്ക് കാശെണ്ണി കൊടുത്തുകൊണ്ടിരിക്കെ വൃദ്ധനായ ഒരു മനുഷ്യന്റെ കൈത്തണ്ടയിൽ കുമിള പോലെ മാംസം പൊങ്ങി നിൽക്കുന്നത് ശ്രദ്ധിച്ചു. അന്ന് തന്നെ വേറൊരാളിലും അത് കണ്ടു. ജിജ്ഞാസയായി, എന്താണ് സംഭവം? ഈ നാട്ടുകാർക്ക് മാത്രമുള്ള അപൂർവ രോഗമോ? ഞാൻ ക്യാബിന് പുറത്തേക്ക് വന്ന് അയാളെ വിളിച്ച് കാര്യം അന്വേഷിച്ചു. ഒരു ചെറുചിരിയോടെയാണ് അയാൾ കാര്യം അവതരിപ്പിച്ചത്. സേലം വെടിവെപ്പിന്റെ ബാക്കി പത്രമാ മോനെ, ഇത് വെറും മാംസമല്ല, വെടിയുണ്ടയുടെ ചീളുകളാ. പിന്നെ കാശു മറന്നു, ക്യാബിൻ മറന്നു, ജോലി മറന്നു. എന്റെ ലോകം വേറൊന്നായി. ശ്രീകണ്ഠപുരത്തിന് തൊട്ടടുത്ത കാവുംബായിയിൽ നിന്നെത്തിയ ആ വയോധികർ വലിയൊരു പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളാണെന്നറിവ് എന്നെ വേറൊരു മനുഷ്യനാക്കി. കാവുംബായി കർഷക സമരത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള പത്രപ്രവർത്തകന്റെ ജിജ്ഞാസ എന്നെ അക്ഷരാർത്ഥത്തിൽ അന്നാട്ടുകാരനാക്കി. ജനിച്ച മണ്ണിനു വേണ്ടി പോരാടിയ പച്ച മനുഷ്യരുടെ ചരിത്രം ഞാൻ പഠിച്ചെടുക്കുകയായിരുന്നു. 2. ഒരു വലിയ ഫീച്ചർ എഴുതാനായിരുന്നു ആദ്യ ശ്രമം. അതിനായി 200 പേജിന്റെ ഒരു വലിയ നോട്ട്ബുക്കും കരുതിയാണ് ബാങ്ക് ജോലി കഴിഞ്ഞുള്ള വൈകുന്നേരങ്ങളിൽ കാവുംബായിയിലേക്കുള്ള എന്റെ യാത്ര. ശ്രീകണ്ഠപുരത്ത് ഞാൻ താമസിക്കുന്ന VPA ലോഡ്ജിന് തൊട്ടടുത്ത് ഒരു ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ടായിരുന്നു. അവിടെ മലയാളം പഠിപ്പിക്കുന്ന മാധവ മാഷെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. മാഷ് താമസിക്കുന്നത് കാവുംബായിയിലാണെന്നത് ആകസ്മികതയായി. മാഷോടത്തായി പിന്നീട് എന്റെ കാവുംബായി യാത്രകൾ. രാത്രി ഏറെ വൈകുവോളം ആ ഗ്രാമത്തിലെ പലരെയും കണ്ടുമുട്ടി കുറിപ്പുകൾ തയ്യാറാക്കി. സന്ധ്യ കഴിഞ്ഞാൽ തിരിച്ചു മടങ്ങാൻ ബസ്സില്ല. മാധവ മാഷയുടെ വീടിന്റെ ചായ്പിലായി ഉറക്കം. രാവിലെ എഴുന്നേറ്റ് 5-6 മൈൽ നടന്ന് ശ്രീകണ്ഠപുരത്തെത്തി കുളിച്ച് ബാങ്കിലെത്തും. ആകപ്പാടെ എന്നെ അടിപൊളി മാറ്റിമറിച്ച നാളുകൾ. നോട്ട്ബുക്കുകൾ പലത് പിന്നെയും തീർന്നു. പയ്യന്നൂരിൽ വരുന്ന ചില വാരാന്ത്യങ്ങളിൽ അച്ഛന്റെ സുഹൃത്തുകൂടിയായിരുന്ന പയ്യന്നൂർ MLA N. സുബ്രഹ്മണ്യ ഷേണായി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ വീട്ടിൽ ചെന്ന് ചരിത്രം പഠിച്ചു. 1-2 തവണ കോഴിക്കോട് ഗോവിന്ദപുരത്ത് KA കേരളീയനെ ചെന്ന് കണ്ടു. ഫീച്ചറിൽ ഒതുങ്ങിയില്ല ചരിത്രം എന്നതിനാൽ നോവലിലേക്ക് സംഭവം നീണ്ടു. 1987 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് മണ്ണ് എന്ന നോവലിന്റെ രചനാകാലം. മണ്ണിനു വേണ്ടി പച്ച മനുഷ്യന്റെ പോരാട്ട ചരിത്രം തന്നെയായിരുന്നു പേനയിൽ നിന്ന് കടലാസിലേക്ക് പകർന്നു വീണത്. കോയാടനും കുഞ്ഞിരാമൻ നമ്പ്യാരും നങ്ങമ്മയുമൊക്കെ ജീവൻ വെച്ചുവന്നു. 3. മണ്ണ് എന്ന് പേരിട്ട് തന്നെ നോവലെഴുതി പൂർത്തിയാക്കി. പയ്യന്നൂരിൽ എന്റെ വീടിനടുത്തായിരുന്നു P. കണ്ണൻനായർ എന്ന ദേശാഭിമാനി ജനറൽ മാനേജറുടെ വീട്, എന്റെ പ്രിയമിത്രങ്ങളായ ഗംഗന്റെയും പ്രഭാകരന്റെയും അമ്മാവൻ. ഞാൻ എറണാകുളത്ത് കലൂർ ദേശാഭിമാനി ഓഫീസിൽ ചെന്ന് കണ്ണനായരെ കണ്ടു. ദേശാഭിമാനി ഓഫീസിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. ഇതൊന്ന് വായിച്ചു നോക്കാമോ ഞാൻ ചോദിച്ചു. അദ്ദേഹം സൗമനസ്യം കാട്ടി. 3-ാം നാൾ ലാൻഡ് ഫോണിൽ അദ്ദേഹത്തിന്റെ വിളി വന്നു. ഇത് ദേശാഭിമാനി വാരാന്ത്യപതിപ്പിൽ കൊടുത്താലോ? ഞാൻ അന്തം വിട്ടു. P. ഗോവിന്ദപിള്ളയും V. ദക്ഷിണാമൂർത്തിയും IV ദാസും എരുമേലി പരമേശ്വരൻപിള്ളയുമായിരുന്നു ആദ്യ കയ്യെഴുത്തുപ്രതി വായനക്കാർ. 4. 1988 ജൂലൈ 31 തൊട്ട് 35 ഞായറാഴ്ചകളിൽ ദേശാഭിമാനി വാരാന്ത്യപതിപ്പിലൂടെ മണ്ണ് പ്രകാശിതമായി. സുനിൽ അശോകപുരത്തിന്റെ ഗംഭീര വരയും തുടർന്ന് സഖാവ് കണ്ണൻനായർ തന്നെ അതിന് പുസ്തകരൂപവും ഒരുക്കി. സഖാവ് EMSന്റെ അവതാരികയുടെ ചിന്ത പുറത്തിറക്കിയ ആ നോവലിന്റെ 5-ാം പതിപ്പ് ഉടനെ ചിന്തയിലൂടെ തന്നെ പുറത്തിറങ്ങുകയാണ്. EMSനെ പോലെ എനിക്കേറെ പ്രിയപ്പെട്ട സഖാവ് NE ബാലറാമിന്റെ മരുമകൻ എന്നി സുധീറിന്റെ പിൻകുറിപ്പോടെ.